എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സന്ദേശത്തിന് ഒരു ചെറിയൊരു ഹെഡിങ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിങ്ങനെ എഴുതാം, ഒരു ഭക്തന്റെ വിളിയും വെല്ലുവിളിയും. ഒരു വിശ്വാസിയുടെ വിളിയും അവന്റെ വെല്ലുവിളി, ദ കോളിംഗ് ആൻഡ് ദ ചലഞ്ച്. ഇത് സംബന്ധിച്ച് നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കാം. രണ്ട് തെസ്സലോനിക്ക ലേഖനം അതിന്റെ രണ്ടാമധ്യായം 14 വാക്യം, സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2:14.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ,
നമ്മളെ സുവിശേഷം കൊണ്ട് വിളിച്ച വിളിയുടെ ഒരു ലക്ഷ്യം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷം കൊണ്ടുള്ള വിളി ഒരു ഭക്തന് ലഭിച്ചത്. നാം നമ്മുടെ വിളിയെ തിരിച്ചറിയുമ്പോൾ നാം നമ്മുടെ വെല്ലുവിളികളെ തിരിച്ചറിയും. വിളി എന്താണെന്ന് അറിയാൻ മേലാത്ത ഒരാൾക്ക് വെല്ലുവിളികളുമില്ല. വിളി, സുവിശേഷം കൊണ്ടുള്ള വിളിക്ക് ഒരു പരമലക്ഷ്യമുണ്ട്, അത് യേശുക്രിസ്തുവിന്റെ മഹത്വം ഇവിടെ വെച്ച് പ്രാപിക്കുക. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ ചുറ്റി വലയം ചെയ്യുന്ന ഒരു പ്രകാശത്തിന്റെ കാര്യമല്ല പറയുന്നു. ഹിയർ, ഇവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടു പോയത് മഹത്വം, ഇവിടെ വെച്ചാണ് ആ മഹത്വത്തിൽ പ്രവേശിക്കുന്നത്. ദാറ്റ് ഇസ് എ കോളിംഗ്. വിളി വലുതായിരിക്കുന്നതുകൊണ്ട് വെല്ലുവിളിയും വലുതാണ്. സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എളുപ്പമാണ്, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു ജഡീക ജീവിതം നയിക്കുന്നതും എളുപ്പമാണ്. സ്വർഗത്തിൽ ചെന്ന് ഒരു ജഡീക ജീവിതം നയിക്കുകയും ഭൂമിയിൽ ഇരുന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും വളരെ ബുദ്ധിമുട്ടാണ്. വിളി ഭൂമിയിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളിയും അതിനോട് ചേർന്ന് ഒരു വെല്ലുവിളിയുമാണ് ഭക്തന് മുമ്പിലുള്ളത്. എന്റെ വിളി, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ഒട്ടും യോഗ്യമല്ലാത്ത ഒരിടെ തന്നെ ആക്കിയിട്ട് അവന്റെ പുത്രനനുരൂപനായി ജീവിപ്പാനായിട്ടുള്ള ഒരു വിളി എനിക്ക് തന്നിരിക്കുക. എന്നെ ആക്കിയിരിക്കുന്നത് ഒട്ടും പ്രോപ്പർ അല്ലാത്തൊരു സ്ഥലത്താണ്, എന്നോട് പറഞ്ഞിരിക്കുന്നത് അത്യുത്തമമായ ഒരു കാര്യത്തിന്. ഈ കാര്യത്തിന് ദൈവം നമ്മളെ എങ്ങനെ സഹായിക്കും? ഇതാണ് നമ്മുടെ ലക്ഷ്യം. രക്ഷിക്കപ്പെട്ട് നാം ദൈവസഭയിലേക്ക് വരുമ്പോൾ പല മുഖാന്തരങ്ങളിലൂടെ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, അറിഞ്ഞ് സഭയ്ക്കകത്ത് വന്ന ആവേശത്തോടെ മുന്നോട്ട് വരുമ്പോൾ നാം പെട്ടെന്ന് തിരിച്ചറിയും, അധികം വൈകാതെ, എന്താ എനിക്ക് ഈ കൂട്ടായ്മയിലുള്ള എന്റെ ലക്ഷ്യം? എന്താ നിങ്ങൾ ഈ സഭയിലൂടെയോ മറ്റേതെങ്കിലും സഭയിലൂടെയോ കർത്താവിനെ കണ്ടെത്തിയവരായിരിക്കാം. കണ്ടെത്തി ആവേശത്തോടെ പാട്ടുപാടി സ്നാനപ്പെട്ടു മുന്നോട്ട് വന്നു, കർത്തൃമേശ എടുത്തു, ഒരുപക്ഷെ അഭിഷേകം പ്രാപിച്ചു, ഇനി എന്താ, ഇനി എന്താ എന്ന ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരു മറുപടിയില്ല. ഇനി എന്താ? അടുത്ത ഞായറാഴ്ചത്തെ ഞങ്ങളുടെ യോഗം, അടുത്ത വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന, അടുത്ത ഒക്ടോബർ ഞങ്ങൾക്ക് നടക്കാൻ പോകുന്ന ക്യാമ്പ്, ഇങ്ങനെ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു വർഷം വരെയോ നീണ്ടു നിൽക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ ഒരു ഭക്തനുള്ളൂ. അപ്പം ചിലർ തുടക്കം തന്നെ അവരുടെ അവസാനമായി തീരുക. Their beginning is their end. അവരുടെ തുടക്കത്തെ തന്നെ അങ്ങ് ലക്ഷ്യം വെച്ചിരിക്കുക. തുടക്കമാണ് അവരുടെ ലക്ഷ്യം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സഭയിലേക്ക് വന്നു, അവിടം കൊണ്ട് അവരുടെ ലക്ഷ്യം അങ്ങ് അവസാനിച്ചു പോയി. മുന്നോട്ട് അവർക്ക് പ്രയാണങ്ങളില്ല. മുന്നോട്ട് എന്തിനെയാണ് ഞാൻ ആത്മീയമായി ലക്ഷ്യം വെക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ച് ഞായറാഴ്ച വരുന്നത് തന്നെ അതിൽ തന്നെ ഒരു ലക്ഷ്യമായി പോയി. ഒരു പാട്ട് പാടുന്നത് അതിൽ തന്നെ ഒരു ലക്ഷ്യമായി. പരമലക്ഷ്യത്തെ കുറിച്ചല്ല, ചെറിയ ലക്ഷ്യങ്ങളിലാണ് വിശ്വാസികൾ കുടുങ്ങിക്കിടക്കുന്നത്. അവർ മറന്നുപോകുന്നത് ഈ വിളിക്ക് പിന്നിൽ ഒരു പരമലക്ഷ്യമുണ്ട്. ഞാൻ ലാക്കാക്കി ഓടേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ? അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്യത്തിൽ പറയും, സ്വർഗത്തിൽ പോകണം. എന്നാ വീണ്ടെടുപ്പിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ പോകുന്നതല്ല. സ്വർഗത്തിൽ പോകുന്നതാണ് എന്നത് തലയിൽ നിറക്കി വെക്കുമ്പോഴേ ദിവ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ ചലിക്കാൻ തുടങ്ങത്തുള്ളൂ. ഞാൻ ഇന്നായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്റെ ആത്മീയ ലക്ഷ്യം ഞാൻ എവിടെ കണ്ടെത്തണം? ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സഭയുടെ ഊന്നലുകളാണ് എന്റെ ഊന്നലുകളെങ്കിൽ, എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവദാസന്റെ പഠിപ്പിക്കലുകളാണ് എന്റെ ആത്യന്തിക പഠിത്തങ്ങൾ എങ്കിൽ, തിരുവചനത്തിലെ ലക്ഷ്യങ്ങൾ നിങ്ങൾ കാണാതെ പോകും. ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ ഞങ്ങളെ ഉൾപ്പെടുത്തി പറയുന്ന, എനിക്കൊരു ഊന്നലുണ്ട്, ബിനോയ് സഹോദരന് ഒരു ഊന്നലുണ്ട്, ഷിബു സഹോദരന് ഒരു ഊന്നലുകളുണ്ട്, ഈ സഭയ്ക്ക് അതിൻ്റെതായ ചില ഊന്നലുകളുണ്ട്. ആ ഊന്നലുകളിൽ മാത്രം ശ്രദ്ധിച്ച് പോകുന്ന ഒരു വിളി അല്ല നിങ്ങളുടെ വിളി. ഇവിടെ എന്തിനാ ചില ഊന്നലുകൾ തരുന്നറിയാവോ? നിങ്ങൾ തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തേണ്ട നിങ്ങളുടെ പരമലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ വേദോസ്തവം വായിച്ച് ദൈവം മുമ്പാകെ ഇരുന്ന് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു പരമ വിളിയുണ്ട്. അവിടേക്ക് നാം എത്താൻ കഴിയാതെ നാം ഒരു മാസത്തേക്ക്, ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ മോന്റെ പഠിത്തം, ഈ മാസത്തെ നമ്മുടെ ബില്ല്, ഈ ആഴ്ചത്തെ നാം നിത്യമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും താഴേക്ക് വീണിട്ട് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിന് ഒരു സ്വസ്ഥത കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരാത്മീയ സാങ്കത്യമാണ് നാം പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. പ്രിയമുള്ള, ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് തിരുവചനത്തിലൂടെ നമ്മുടെ ആത്മീയ ലക്ഷ്യം, പരമലക്ഷ്യം നാം കണ്ടെത്തണം. അതിൽ പ്രധാനമായിട്ട് തിരുവചനം നമ്മളോട് പറയുന്ന ഒരു ലക്ഷ്യം, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക, യേശുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. രക്ഷിക്കപ്പെട്ട ശേഷം ആ രക്ഷയുടെ പ്രാഥമിക അനുഭവം വിട്ട് ഒന്ന് മുന്നോട്ട് വരേണ്ടതുണ്ട്. ആദ്യ പാഠത്തെ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടതുണ്ട്. ആ പിതാവിനെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചു, മടങ്ങി വന്നപ്പോ കെട്ടിപ്പിടിച്ചു. ആ പിതാവിനെ നാം കെട്ടിപ്പിടിച്ച ശേഷം പിന്നീട് നമുക്ക് പിതാവിനോട് ആ നിലയിലുള്ള ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായിട്ടില്ല. പിതാവിനെ ആ നിലയിൽ ചുംബിച്ചത് ഓർമ്മയില്ല. പണ്ട് രക്ഷിക്കപ്പെട്ട ആ അനുഭവത്തിൽ നാം നിൽക്കുകയാണ്. നമുക്ക് പിന്നീട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ സഭ മാത്രമായി തീർന്നു, ഇവിടുത്തെ പാട്ട് മാത്രമായി തീർന്നു. ചിലർക്ക് ആ ലക്ഷ്യം അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് സുവിശേഷ വേലയായി മാറി. സുവിശേഷ വേല പരമലക്ഷ്യം അല്ല പ്രിയമുള്ളവരെ. സിംഗിങ് സോങ് അതല്ല പരമലക്ഷ്യം. വേദോസം വായിക്കുന്നത് പരമലക്ഷ്യമല്ല. പരമലക്ഷ്യത്തിലേക്ക് നമ്മെ നയിപ്പാൻ തന്നിരിക്കുന്നതാണ് ഇതല്ല. പരമലക്ഷ്യം യേശുവിന്റെ മഹത്വം പ്രാപിക്കുക. ഈ ഒരു പ്രയാണത്തിലാണ് ഞാൻ എന്ന് നാം ഉറപ്പുവരുത്തണം. Either you are perishing or you are glorifying. നിങ്ങൾ ഒന്നിൽ പെരീഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾ ശോധന ചെയ്യണം, തേജസ്കരണത്തിന്റെ പാതയിലാണോ ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഡാനിയൽ 12:2 വായിക്കണ്ട, എഴുതിയിട്ടുണ്ട്. ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കായും ഉണർന്നെഴുന്നേറ്റ് വരും. ദിസ് ഇസ് ട്രൂ. നിങ്ങൾ ഒന്നുകിൽ നിത്യമായ ലജ്ജയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക, ഉണർന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിത്യമായ ജീവനിലേക്ക് ഉണർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏതിലേക്കെങ്കിലും ഒന്ന് മുന്നോട്ട് പോയേ പറ്റൂ. പെരീഷിങ്ങിലാണ് പ്രോഗ്രസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയത്തില്ല. ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്കാണ് നിങ്ങളുടെ പ്രയാണമെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിക്കപ്പെട്ട യേശുവിന്റെ മടിയിൽ ഒരു പുതിയ ശിശുവായി ജനിച്ച അന്ന് മുതൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ യേശുവിന് അനുരൂപരാകുക എന്ന ആ ദിവ്യമായ പ്രവൃത്തി അന്ന് തൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് തൊട്ട് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന പ്രോഗ്രാം അന്ന് തൊട്ട് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ദാനിയൽ 12:2 പറയുന്നത് പോലെ, ഒന്നിൽ നിത്യനിന്ദയ്ക്കായിട്ട് ഉള്ള ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിത്യ ജീവനായി ഉണരാനുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇതെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? നിങ്ങളുടെ ലക്ഷ്യത്തിലൂടെ തിരിച്ചറിയുന്നത്. Unless you enter to Canaan, നിങ്ങൾ കനാനിൽ കയറുന്നിടം വരെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അതാണ് പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കാണോ യാത്ര ചെയ്യുന്നത്. കനാനിൽ എത്തുന്നതിന് മുമ്പ് വരെ എനിക്ക് ഒരു സ്വസ്ഥതയുള്ള സ്ഥലം ഇല്ല. എനിക്ക് കനാനിന് മുൻപ് വരെ മന്നയുണ്ട്, കനാനിൽ കയറുന്നതിന് മുമ്പ് വരെ കാടപ്പക്ഷിയുണ്ട്, കനാലിൽ കയറുന്നതിന് മുമ്പ് വരെ എനിക്ക് തണലുണ്ട്, കനാലിൽ കയറുന്നതിന് മുമ്പ് വരെ എനിക്ക് രാത്രിയിൽ വെളിച്ചമുണ്ട്, കനാലിൽ കയറുന്നതിന് മുമ്പ് വരെ എനിക്ക് എന്റെ എന്റെ കയ്പായ പലതും മധുരമായി തീരും. പക്ഷെ അത് എന്റെ ആത്യന്തിക ലക്ഷ്യമല്ല. അതെന്താ? എന്റെ ഏക ലക്ഷ്യമായ കനാന്റെ സ്വസ്ഥത, കനാന്റെ മഹത്വത്തിൽ എനിക്ക് പ്രവേശിപ്പാനായിട്ട് എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ദാനങ്ങളാണ്, അതെന്റെ അവകാശങ്ങളല്ല. ദാറ്റ് ഈസ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് നോട്ട് ഇൻഹെറിറ്റൻസ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയുന്ന, ദൈവത്തിന്റെ മകനാണെന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ദാനങ്ങളാണോ കൈകാര്യം ചെയ്യുന്നത്, അവകാശമാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നതിലൂടെ. ഇഫ് യു ആർ പ്രാക്ടീസിംഗ് ദ ഗിഫ്റ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്, ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ എ സെർവന്റ്. But if you are practicing the inheritance in your daily life, it shows that you are a son. ഭക്തന്മാരുടെ ഇടയിൽ ഒത്തിരി ഗ്രാമർ തെറ്റിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ദാനത്തെ കയറി അവകാശം എന്ന് വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ. വീടൊരു ദാനമാ, വസ്തു ഒരു ദാനമാ, ജോലി ഒരു ദാനമാ, that is gift. അത് ദാസന്മാർക്ക് ഉള്ളതാ, മക്കൾക്കും കിട്ടും. പക്ഷെ ദാസന്മാർക്കില്ലാത്ത മക്കൾക്ക് മാത്രമുള്ളത് എന്താ? അവകാശം. അവകാശം എന്താ? പുത്രത്വം. ഹല്ലേലൂയ. നിത്യജീവൻ യേശു ക്രിസ്തുവിൽ എന്നെ ദത്തെടുത്തിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു, യേശുവിൽ എന്നെ മറച്ചിരിക്കുന്നു, അവന്റെ തേജസ്സിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ ജീവനിൽ വളരുന്നു. അതൊക്കെ എന്റെ അവകാശം. സ്വർഗത്തിൽ അടിഞ്ഞു പോകാത്തത് നിത്യവുമായ അവകാശത്തിനായിട്ട് വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്റെ സ്പിരിച്വൽ അവകാശങ്ങളെ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, എന്റെ ഗിഫ്റ്റുകളെ ഞാൻ അനുഭവിച്ചോണം, പക്ഷെ അതല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ ഒരാത്മീയ പരമലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, ഞാനിപ്പോൾ എന്റെ ഡെയിലി ലൈഫിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവകാശമാ, ദാനമല്ല. നിങ്ങൾ പാമ്പർ ചെയ്യുന്നത് ഗിഫ്റ്റുകളാണോ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ ജോലി, ഇതിനെയാണ് നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും അലങ്കരിച്ചും അത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയും അത് പരിപാലിക്കപ്പെടാൻ വേണ്ടിയുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ആശങ്കകളും ഉത്കണ്ഠകളും നിങ്ങളുടെ ജാഗ്രതയുമെങ്കിൽ യു ആർ സ്റ്റിൽ എക്സർസൈസിങ് ദ ഗിഫ്റ്റ്. പുത്രൻ എന്താ? പുത്രൻ അവകാശത്തെ കൈകാര്യം ചെയ്യുന്നവനാ. എന്താണ് പുത്രന്റെ അവകാശം? ഓ ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഞാൻ ആ വാക്ക് ഇന്ന് വായിച്ചപ്പോ എനിക്ക് കുറച്ചുകൂടെ വ്യക്തത തോന്നി. യേശു ക്രിസ്തുവിനോടുകൂടെ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? കൂട്ടവകാശം ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് അവകാശമുള്ള കാര്യങ്ങളിലാണ് എന്റെ അവകാശം. യേശുവിനൊരു വീടല്ല യേശുവിന്റെ അവകാശം. യേശുവിനെ പോലെ വലിയൊരാൾക്ക് എന്താ വീടാ അവകാശം? യേശുവിനെ പോലുള്ള വലിയൊരു കർത്താവിന് എന്ത് സ്ഥലമാ അവകാശം? യേശുവിനെ പോലൊരു വലിയ കർത്താവിന് എന്ത് വണ്ടി അവകാശം? യേശുവിനെ പോലൊരു വലിയ കർത്താവിന് എത്ര വലിയ ജോലിയാ? യേശുവിന് അതൊന്നും അല്ല യേശുവിന്റെ അവകാശം. യേശുവിന്റെ അവകാശം അവന്റെ പിതാവാ. യേശുവിന്റെ അതേ കൂട്ടവകാശമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് യേശുവിന്റെ കൂട്ടവകാശമായി പിതാവിനെ ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അവനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആർ യു പ്രാക്ടീസിങ്? ആർ യു എക്സ്പീരിയൻസിങ് യുവർ ഫാദർ? ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ എ സൺ. നിങ്ങളൊരു മകനാണെന്ന് എന്ത് വെളിപ്പെടുത്തുന്നു? നിങ്ങൾക്ക് ലഭിച്ച രോഗശാന്തി അല്ല, നിങ്ങൾ ഇപ്പോൾ ഹൃദയത്തിൽ പാമ്പർ ചെയ്യുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുന്ന പുത്രത്വത്തിന്റെ അവകാശങ്ങളായ യേശു താലോലിക്കുന്ന അതേ കാര്യങ്ങൾ ഉള്ളിൽ താലോലിക്കുമ്പോഴാണ് നിങ്ങൾ പുത്രനാണെന്ന് തിരിച്ചറിയുന്നതും. അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇപ്പോൾ തേജസ്കരണത്തിന്റെ പാതയിലാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണെന്നും എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഒരു മൂന്ന് വാക്യങ്ങൾ വായിച്ച് വേണമെങ്കിൽ അതൊന്ന് അടിവരയിടാം. റോമാലേഖനം 5:10 അതിന്റെ 10-ാമത്തെ വാക്യം.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു.
യെസ്
എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
ആ വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ബൈബിളിൽ ചെയ്യുന്നവർ ചെയ്തോളുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ബുക്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. എത്ര അധികമായി ജീവനിൽ ജീവനിൽ ജീവനിൽ. വേദപുസ്തകത്തിലെ ചില പദപ്രയോഗങ്ങൾ നമ്മൾ അതിന്റെ ഊന്നലിൽ വായിക്കാം. നമുക്ക് എന്താ നഷ്ടപ്പെട്ടു പോയത്? എന്താ നഷ്ടപ്പെട്ടു പോയത്? നമുക്ക് എന്തായിരുന്നു ആദാമിന്? എന്താ നഷ്ടപ്പെട്ടു പോയത്? പാപത്തിലൂടെ ജീവനാ, ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇല്ലേ? എന്താ ഏദൻ തോട്ടത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഒരു ദുഃഖകരമായ വാർത്ത? നീ തിന്നുന്ന നാളിൽ
മരിക്കും.
മരിച്ചോ? മരിച്ചു. പക്ഷെ മരിച്ചു ജീവിക്കുകയായിരുന്നു, മരിച്ചു ജീവിക്കുകയായിരുന്നു. മരണം പേറി ഒരു ജീവിതം. നമുക്കില്ലാതെ പോയത് ജീവനായിരുന്നു. പ്രിയമുള്ളവർ, നമുക്ക് കിട്ടാക്കനിയായിരുന്നത് ജീവനായിരുന്നു. നമ്മളിൽ നിന്നും ഉതിർന്നു പോയത് ജീവനായിരുന്നു. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തു പറയുകയാണ്, യേശുക്രിസ്തുവിലൂടെ അവന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ? എന്താ? അധികമായി ജീവൻ. ജീവനിലേക്കാണ് നമ്മുടെ വിളി, ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുക. നമുക്കില്ലാതെ പോയത് ജീവനായിരുന്നു, നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന. നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ജീവനിലേക്കാ, അധികം ജീവനിലേക്ക, അധികം ജീവനിലേക്ക്. ഇനിയും അതിന്റെ 17-ാമത്തെ വാക്യമായി,
ഏകന്റെ മരണത്താൽ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി
ജീവനിൽ വാഴും. ജീവനിലേക്ക് വാഴാനാണ് സുവിശേഷം കൊണ്ട് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. സോ എന്റെ ലക്ഷ്യങ്ങളെ ഞാൻ ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. എന്താ? എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, യേശു എന്നെ ജീവിപ്പിച്ചു. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് ജീവനിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ജീവനിൽ വാഴാൻ നമ്മൾ വായിക്കേണ്ട, യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, ഞാൻ ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാൻ വന്നിരിക്കുന്നു. ജീവനിലേക്കുള്ള പ്രവേശനം. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവസഭയുടെ, ദൈവ പൈതലിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവൻ കയറുമ്പോൾ അവൻ എന്തിലേക്കാണ് കയറേണ്ടത്? ദൈവത്തിന്റെ ജീവനിലേക്കാ, ദൈവത്തിന്റെ ജീവൻ. നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ യേശു ക്രിസ്തുവിലൂടെ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആൻഡ് ഇഫ് യു ആർ എക്സർസൈസിംഗ് ദ ലൈഫ്, ജീവനെ നിങ്ങൾ അനുഭവിക്കുന്നതിലൂടെയാ പുത്രത്വത്തിലാണ് നിങ്ങൾ എന്നതിന്റെ തെളിവ്. ശ്വാസം വലിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ പുത്രന്മാരാകുന്നത്, ജീവനെ അനുഭവിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ പുത്രത്വത്തെ നിങ്ങൾക്ക് ബോധ്യമാകുന്നത്. ആർ യു എക്സ്പീരിയൻസിംഗ് ദ ലൈഫ്? നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടോ? ജീവൻ അനുഭവിക്കുന്നുണ്ടോ? പാട്ട് പാടുമ്പോൾ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകാറുണ്ടോ? തിരുവചനം വായിക്കുമ്പോൾ അതുവരെ കാണാത്ത കാര്യങ്ങളുടെ കാര്യങ്ങൾ വിസ്മയത്തോടെ കണ്ടിട്ട് ഒരു ജീവനിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളികളെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതൽ ക്ഷീണമാണോ തോന്നുന്നത്, അതോ കുറെ കൂടെ ജീവനാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് തോന്നുന്നത്? യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നുമില്ലാത്തൊരു ജീവൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ആ യേശു പറഞ്ഞതുപോലെ അവർ ആഹാരവുമായിട്ട് സമരിക്കാരി സ്ത്രീയുടെ ആ കുളക്കരയിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഓൾറെഡി ആഹാരം കഴിച്ചു, ഞാൻ കഴിച്ചു, എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ജീവൻ, എന്റെ തൃപ്തി. ഇങ്ങനെ ഒരു ജീവനിലേക്ക് പ്രവേശിക്കപ്പെടുന്നുണ്ടോ? എപ്പോഴും ആഹാരം വേണ്ട നമുക്ക്, എപ്പോഴും വസ്ത്രം വേണ്ട നമുക്ക്, എപ്പോഴും ഒരു പ്രൊമോഷൻ വേണം നിർബന്ധമില്ല, ആരും ആശ്വസിപ്പിക്കണം നിർബന്ധമില്ല. എനിക്ക് ചില സമയത്ത് അവന്റെ ഇഷ്ടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തൃപ്തനാകാൻ കഴിയുന്നുണ്ട്, കഴിയുന്നുണ്ട്. അത് എനിക്ക് ജീവനുണ്ടെന്ന് തെളിയിക്കുന്നതാ, എനിക്ക് ജീവനുണ്ടെന്ന് തെളിയിക്കുന്നതാ. കയ്യിലിരിക്കുന്ന പൈസ മുഴുവനും കയ്യിലെടുത്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പറയണം, ഈ പണം ഇല്ലാതിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വണ്ടിയോ വാഹനമോ പിള്ളാരെയോ എല്ലാം നിങ്ങളുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും, നിങ്ങൾ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ എന്റെ അപ്പനുമായിട്ട് സംസാരിച്ച് ഞാൻ തൃപ്തനായിരിക്കുന്നു, എനിക്ക് തൃപ്തിയുണ്ട്, തൃപ്തിയുണ്ട്. ഹല്ലേലൂയാ. നമുക്ക് ഈ ജീവൻ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. പ്രിയമുള്ള, ഈ 12-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ അപ്പനും അമ്മയ്ക്കും കാണാതെ പോയപ്പോൾ അവർ യേശുവിനെ കണ്ടെത്താനായിട്ട് ദേവാലയത്തിൽ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി എന്നെ കാണാതെ പോയാൽ ഇങ്ങനെ തപ്പി നടക്കരുത്, എന്നെ ഇനിയും കാണണമെങ്കിൽ, അഥവാ കാണാതെ പോയാൽ അപ്പന് ഉള്ളതിലായിരിക്കും എന്നെ ഇനിയും കണ്ടെത്തിയാൽ മതി. ഇത് ഈ പാവപ്പെട്ട മറിയക്ക് ജോസഫിന് ഒരു പിടിയും കിട്ടിയില്ല. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ മുങ്ങാൻ സാധ്യതയുണ്ട്. എന്നെ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ, കാണാതെ പോയ എന്നെ എവിടെയെങ്കിലും കണ്ടെത്തണമെങ്കിൽ അത് വേറെങ്ങും അല്ല, ചിന്തിക്കടയിലോ പടക്കം പൊട്ടുന്നിടത്തോ ഒന്നും എന്നെ കാണത്തില്ല, ഞാൻ എന്റെ അപ്പനുള്ളതിലായിരിക്കും എന്നെ മിസ് ചെയ്താൽ കാണുന്നു. ഒരു ഭക്തൻ മുങ്ങിയാൽ ഇവിടുത്തെ മറ്റ് ഭക്തന്മാർ ചിന്തിക്കണം, ഇവൻ എവിടെയോ അപ്പനുള്ളതിൽ ഇരിക്കുകയാണെന്ന് ചിന്തിക്കണം, അറിയണം. പ്രേക്ഷകർ, നിങ്ങൾ മിസ് ചെയ്യപ്പെടുന്നത് എവിടേക്കാണെന്നറിയോ? അപ്പനുള്ളതിലേക്കാണ്. എന്നിട്ട് ഈ ആദ്യമായിട്ടാണ് സ്വന്തം അപ്പന്റെ അമ്മയുടെ മുഖത്ത് നോക്കി വേറൊരു അപ്പനുണ്ടെന്ന് പറയുന്നത്. എന്റെ ചിന്ത ഇവർ മടങ്ങി പോകുമ്പോൾ മറിയം ജോസഫോട് പറയും, എന്നാലും അവനൊരു ഭയങ്കരനാണ് കേട്ടോ, നമ്മൾ ഈ പായം തേനും ഒക്കെ കൊടുത്ത് ഇവനെ വളർത്തിയിട്ട് അവൻ പറയും അവന് വേറൊരു അപ്പനുണ്ടെന്ന്, നമ്മളില്ലാത്ത ഒരു അപ്പൻ അവന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അപ്പനുണ്ടെന്ന്. അതെന്താ ഏതപ്പനാടി? അന്ന് മുതൽ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞതും കണ്ടതും അറിഞ്ഞതും എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ വ്യത്യസ്തമായിട്ടാണ്. താൻ തന്റെ പിതാവിൽ തൃപ്തിപ്പെട്ടു, തന്റെ പിതാവിൽ താൻ ആനന്ദിച്ചു, പിതാവിൽ നിന്ന് താൻ ജീവൻ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, എപ്പോഴും എല്ലാവരും ഒക്കെ കൂടെ വേണമെന്ന് ചിന്തിക്കരുത്. നമുക്കൊരപ്പനുണ്ട്. എല്ലാവരും മിസ് ചെയ്യുമ്പോൾ നമുക്ക് കയറിയിരിക്കാനും പ്രവേശിക്കാനും ആനന്ദിക്കാൻ കഴിയുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രത്വത്തെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പുത്രത്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ അവകാശത്തെ അറിയാനും അനുഭവിക്കാനും കഴിയുന്നത്. ഇന്ന് നിങ്ങളുടെ ചുറ്റും പ്രസംഗിക്കുന്ന ദാനങ്ങളാ, ദാനങ്ങൾ മക്കൾക്ക് അവകാശമായിട്ട് അവർ തെറ്റായി ചിത്രീകരിക്കുക. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ജീവനായിരുന്നു, നമുക്കിപ്പോ കിട്ടിയത് എന്താ പ്രിയുള്ളവരെ? ജീവൻ. ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ജീവനാണ് നമ്മുടെ അവകാശം. നമുക്കത് ഉള്ളിൽ കർത്താവ് തരുന്നുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്ന് തുടങ്ങുന്ന ഒരു ജീവനല്ല, ഇവിടുന്ന് വരുമ്പോൾ തന്നെ അകത്ത് ഒരു ജീവൻ ഉള്ളവരായിട്ടാണ് ഇവിടെ വരുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം റോമാലേഖനം 5:21 എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കും.
പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടത്.
നമുക്ക് നഷ്ടപ്പെട്ടു പോയ, നമുക്കില്ലാതിരുന്നത് ദൈവകൃപയായിരുന്നു. ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കൃപ അധികമായി നമ്മുടെ മേൽ വാഴുന്നു. ശ്രദ്ധിക്കപ്പെടുകയുള്ളവരെ, ജീവൻ അധികമായി തരാവെന്ന് പറഞ്ഞിരിക്കുന്നു. കൃപ അധികമായി വാഴുന്നു. നാം പ്രവേശിക്കപ്പെട്ടത് കേവലം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു വിടുതലല്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കൃപയിലേക്കും അത്യധികമായ കൃപയിലേക്കും ജീവങ്കിലേക്കും അധികമായ ജീവങ്കിലേക്കും നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നു. നാം ഈ കൃപയിൽ അധികമായി വളർന്നു വന്നും നാം ഈ ജീവനിൽ അധികമായി പ്രവേശിച്ചും അങ്ങനെ ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ നിറഞ്ഞവരായി ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക. മൂന്നാമത് നമുക്ക് നഷ്ടപ്പെട്ടത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്, 2 കൊരിന്ത്യർ 3:18.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം.
നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പാപത്തിലൂടെ തേജസ്സായിരുന്നു. ഇതാ വീണ്ടും വേദവസം പറയാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു വിളി സുവിശേഷം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു. തേജസ്സിൽ നിന്നും തേജസ് അല്ലെ? നമ്മള് എബ്രായർ 2:10 എഴുതിയിട്ടുണ്ട്, അവൻ അനേവധി പുത്രന്മാരെ തേജസ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം കേവലം പാപമോചനം മാത്രമല്ല, പുത്രന്മാരായ നമ്മെ തേജസ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതാ. ലീഡിങ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഇനി നാം 1 കൊരിന്ത്യർ 7 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് 2:7 ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ജ്ഞാനം. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. 1, ജീവനും സമൃദ്ധിയായ ജീവനും. 2, കൃപയും കൃപമേൽ കൃപയും. 3, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്. ഇവിടേക്കാണ് നാം പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള വളർച്ചയാണ് സുവിശേഷം കൊണ്ട് ആദ്യം നമുക്ക് തുടങ്ങി തന്നത്. പ്രിയുള്ളവരെ, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ച ശേഷം ഒരു വരമ്പേൽ നിർത്തിയിട്ട് വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി വീഴുമെന്ന് പറയുന്നതല്ല അല്ല നമുക്ക് ലഭിച്ചത്. നമ്മളെ ചേറിൽ നിന്നും കർത്താവ് പിടിച്ച് കയറ്റിയ ശേഷം പാറയിൽ ആര് നിർത്തി? നമ്മൾ വലിഞ്ഞു കയറി പാറയിൽ നിന്നതല്ല, നമ്മളെ പാറമേ നിർത്തിയിട്ടാണ് ഈ ജീവിതം തുടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പാറയിൽ നിന്ന് നമുക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടേണ്ട, നമ്മൾ എന്റർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ: 1, കൃപമേൽ കൃപ; 3, തേജസ്സിന്മേൽ തേജസ്; 2, 3, ജീവൻമേൽ ജീവൻ. ഇത് മൂന്നും നമ്മളിൽ വർദ്ധിച്ച് പെരുകി ഈ ഭൂമിയിൽ നമുക്ക് അന്ന് നഷ്ടപ്പെട്ട തേജസ്സിനെ നമ്മുടെ ഉള്ളിൽ കണ്ണാടി പോലെ പ്രതിബിംബിക്കപ്പെട്ടിട്ട് നാം ദിനം പ്രതി കർത്താവിന്റെ തേജസ്സിലും കർത്താവിന്റെ ജീവനിലും കർത്താവിന്റെ കൃപയിലും വളർന്നു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ പരമലക്ഷ്യം. ആ വിളി ആരിൽ കിടപ്പുണ്ട്? നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇവിടെ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ ഈ വിളി കിടപ്പുണ്ട്. ഈ വിളിയെ, എന്താണ് ഈ വിളിയുടെ ലക്ഷ്യമെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചറിയണം. ഞാൻ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ വിളിയാലുള്ള ആശ, വിളിച്ച വിളിക്കാത്ത ഒരു ലക്ഷ്യം കിടപ്പുണ്ട്, ഒരാശ കിടപ്പുണ്ട്. ആ ആശ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചറിയണം. ആ ആശയും ദൈവവചനവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് മനസ്സിലായത് ദൈവം എന്റെ വിളിയുടെ ആശ അങ്ങ് ഓക്ലഹോമ ഹൂസ്റ്റൺ പിന്നെ അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്റെ ആശ ഞാൻ വെറുതെ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചറിയുകയല്ല, തിരുവചനത്തിൽ നിന്നും പ്രാർത്ഥനയിലൂടെ ഞാൻ തിരിച്ചറിയുക. ഇപ്പൊ ഞാൻ തിരുവചനത്തിലൂടെ തിരിച്ചറിഞ്ഞ എന്റെ വിളിയുടെ ആശ എന്താ? ഒന്ന്, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാനാ വിളിച്ചിരിക്കുന്നത്, ജീവനുമേൽ ജീവൻ അനുഭവിക്കാനാ, കൃപമേൽ കൃപ അനുഭവിക്കാനാ. എനിക്ക് ഇത് മൂന്നുമായിരുന്നു ഇല്ലാതിരുന്നത്. ഇത് എന്നിലേക്ക് നൽകിയിട്ട് ഈ ഭൂമിയിൽ അവന്റെ മഹത്വത്തിൽ പ്രവേശിപ്പിച്ച് നമ്മളെ ഒന്ന് കാണാൻ പിതാവായ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ചിന്തയോ, ഇവിടെ ഇങ്ങനെ ഒരു പൊത്തുവരുത്തത്തിൽ ജീവിച്ച ശേഷം യേശു വരുമ്പോൾ ഞങ്ങൾ ഈ മൂന്ന് കാര്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ നമ്മൾ ആ യേശുവിന്റെ ഒക്കെ പടത്തിൽ കാണുന്ന പോലെ ഞങ്ങളുടെ ഈ ദേഹത്തിന് ചുറ്റും ഇങ്ങനെ പ്രകാശം പരത്തപ്പെട്ട് സ്വർഗത്തിൽ നോ, ഇവിടെ സീ പ്രിയുള്ള, ഇവിടെ വെച്ചാ നാം ചതിക്കപ്പെട്ടത്. ഇവിടെ വെച്ചാ ദൈവം നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ടല്ല, അയ്യോ ഈ സഹോദരൻ ഇപ്പോൾ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പിതാവ് നമ്മുടെ ഉള്ളിലാണ് തേജസ്സിന്മേ തേജസ് നാം പ്രാപിക്കുന്നത് കണ്ടിട്ട് ദൈവത്തിനൊന്ന് സന്തോഷിക്കണം. ചതിക്കപ്പെട്ട അതേ ഭൂമിയിൽ ഞാൻ എന്റെ പുത്രനിലൂടെ വീണ്ടെടുത്തിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവനും കൃപയും തേജസ്സും ഞാൻ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നു, അവർ അതിൽ വളരുന്നു എന്ന് കാണുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ് പ്രിയുള്ളവരെ. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തെക്കാൾ മറ്റ് ലക്ഷ്യങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ മുൻഗണനകൾ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ, നിങ്ങളുടെ പാടുന്ന പാട്ടുകൾ പോലും ആ കൊച്ചു ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാട്ടുകളും പ്രാർത്ഥനകളും ലക്ഷ്യങ്ങളുമായിരിക്കും. ഹല്ലേലൂയ. യെസ്, ഒരു ഭക്തനെ തിരിച്ചറിയാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നമുക്കൊത്തിരി ശരിയായ തിയോളജി വരുന്നില്ലെങ്കിലും പ്രാർത്ഥനയിലെ ലക്ഷ്യങ്ങൾ ഒരു ഭക്തൻ എന്തിനെ മുറുകെ പിടിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ വിളിക്കകത്ത് ഈ ലക്ഷ്യങ്ങളാ വെച്ചിരിക്കുന്ന പ്രിയുള്ളൂ. ഇതിൽ ചെറുതായതൊന്നിലും നിങ്ങൾ തൃപ്തിപ്പെടരുത്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇറങ്ങി വന്നപ്പോൾ, അവരിറങ്ങി വന്ന അന്ന് തൊട്ട് ഈജിപ്തിന്റെ ഓർമ്മ അവരെ വേട്ടയാടാൻ തുടങ്ങി. ഈജിപ്തിന്റെ ഓർമ്മയുള്ളത് കുഴപ്പമില്ല, ഓർമ്മ എന്തിനാ തന്നിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയെ അതിജീവിക്കാനാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്താ പറയുക, അവർ ഈജിപ്റ്റ് വിട്ടു പോകുന്നെങ്കിലും ഈജിപ്റ്റ് വിടുവിക്കാനായിട്ട് കർത്താവ് നടത്തിയ പ്രവൃത്തി അത്ഭുതമാണ്. പക്ഷെ അവർ ഈജിപ്റ്റിനെ കൂടെ കൊണ്ടുവന്നു, മനസ്സിൽ ഈജിപ്റ്റ് ഉണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് അവർ പറയുന്ന എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഈജിപ്തിൽ എന്തുണ്ടായിരുന്നു? മത്തങ്ങയും ഉളിയും ഉള്ളിയും ചീരയും ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭക്തൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ രസകരമായിട്ട് വായിച്ചപ്പെട്ടു. ഇസ്രായേൽ മക്കൾ പെസഹാ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെങ്കിലും അവർക്ക് ലക്ഷ്യമില്ലായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ലക്ഷ്യമില്ലായിരുന്നു. ഒരുമിച്ച് ചേർന്ന് പാട്ടുപാടിയുകൊണ്ട് പരമലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ സഭയിലേക്ക് ഒരാൾ വരുമ്പോൾ ഇവിടെ മനോഹരമായി പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ എല്ലാവരും വന്നയാൾക്ക് തോന്നും ഇവരെല്ലാം പരമസിയോനിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഇതുപോലെ പാടുന്നുണ്ടായിരുന്നു, പക്ഷെ ഓരോരുത്തരുടെ ലക്ഷ്യം ഓരോന്നായിരുന്നു. ഒരുത്തിന് മത്തങ്ങയായിരുന്നു ലക്ഷ്യം, വേറൊരുത്തിനെന്താ ഇറച്ചിയായിരുന്നു ലക്ഷ്യം, മറ്റൊരുത്തിനെന്താ ചീരയായിരുന്നു ലക്ഷ്യം. വേറൊരുത്തൻ പറഞ്ഞത് മോശം മാത്രം പാസ്റ്ററായാ പോരാ, ഞങ്ങൾക്കും പാസ്റ്ററാകണം, പുള്ളി ഇപ്പം 10 വർഷമായിട്ട് ഇവിടെ ഇരിക്കുക. അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഇത് വെച്ചോണ്ട്, പക്ഷെ അവർക്കൊരു പാട്ടുണ്ടായിരുന്നു. See, when you are singing together, it doesn't mean that you are going after the ultimate calling. യഥാർത്ഥ കോളിംഗിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്ന് ഒരുമിച്ച് പാടുന്നതിലൂടെ തിരിച്ചറിയുന്നില്ല. വചനത്തിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടണം. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മത്തങ്ങ ഒരു വലുതായി തോന്നരുത്. അതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ എഴുതിയത് അവർ മത്തങ്ങ ക്രിസ്ത്യാനികൾ എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര്. വീണ്ടെടുക്കപ്പെട്ടിട്ട് വലിയ സത്യത്തിലേക്ക് വന്ന ശേഷവും ഇന്നും മത്തങ്ങ ക്രിസ്ത്യാനികളായിരിക്കുന്ന, മത്തങ്ങയുടെ ഇംഗ്ലീഷ് എന്താ? പംകിൻ ക്രിസ്ത്യൻ. എന്താ പംകിൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ? വേണം നിങ്ങൾക്ക് അങ്ങനെ കളിയാക്കി വിളിക്കാം. എന്താ കനാനിലേക്കുള്ള പ്രയാണം നഷ്ടപ്പെട്ടു പോയിട്ട് തിരിഞ്ഞു നിന്ന് നാം പണ്ടത്തെ പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ചിന്തിക്കുന്നു. വേദവസ്തുത്തിൽ ഒരു എബ്രായ ലേഖനം 10 തോന്നുന്നു ഒരു വാക്യമുണ്ട്, അവർ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. എന്ത് കാണാതെ പോയാലും നിങ്ങൾ അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം. ഞാൻ എടുത്തു പറയട്ടെ, പരദേശിക്ക് കാലായേ ഉള്ളൂ, സ്വദേശിക്ക കൊയ്ത്ത്. പരദേശി കൊയ്യാൻ മെനക്കെടരുത്, പരദേശിക്ക് കാലായാണെന്ന് തിരിച്ചറിയണം. അതിന്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടിയാൽ സ്തോത്രം ചെയ്താൽ മാത്രം മതി. കിട്ടിയില്ലാത്തതിന് ഒരിക്കലും കംപ്ലൈന്റ് ഇല്ലാത്ത പരദേശവാസത്തിലേക്ക് രക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ പ്രവേശിച്ചു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ റൈറ്റ്സ് ഇല്ല, കാലായേ ഉള്ളൂ. കൊയ്യാൻ വെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുകേഷിനൊക്കെയാ, അംബാനിക്കൊക്കെയാ, അവര് കൊയ്യട്ടെ, നിനക്ക് കാലായ. അതുകൊണ്ടാണ് സമ്പത്തുകളുടെ അപകാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ കാല നഷ്ടപ്പെട്ടു പോയതിന് കേസ് കൊടുത്തില്ല. അവകാശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രം ഭാരപ്പെടാവുള്ളൂ, ദാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭാരപ്പെടരുത്. അങ്ങനെ ഭാരപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം 2 തെസ്സലോനിക്കർ 2:14 ആ തേജസിന്റെ പാതയിൽ നീ യാത്ര ചെയ്യുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിവ്. ഹല്ലേലൂയ. മുടിയൻപുത്രന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ ഇത്രയും നാളും അപ്പനോടൊപ്പം വസിക്കുന്നെങ്കിലും എനിക്ക് എന്തില്ല, എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നില്ല. എവിടെയോ ഒരാട്ടിൻകുട്ടി കിട്ടാത്തതിന്റെ ഖേദവും, എവിടെയോ മത്തങ്ങ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയും, എവിടെയോ ഇറച്ചി കലങ്ങൾ ഇല്ലാത്തതിന്റെ ഒക്കെ ഒരു 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 നിരാശയിലും ആണ് ഭക്തന്മാർ ജീവിക്കുന്നത്. എന്തൊക്കെയോ കാണാതെ പോയതുപോലെ ചിലര് നടക്കുന്നത് തന്നെ. എന്തൊക്കെയോ കിട്ടേണ്ടതായിരുന്നു മാറിപ്പോയി, വേറെ ആരാണ്ട് തട്ടിക്കൊണ്ടുപോയി. നോ, പുത്രത്തിൽ യേശു ക്രിസ്തുവിൽ കയറി നിന്നിട്ട് പുത്രൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അപ്പന്റെ അവകാശം, അത് കൈകാര്യം ചെയ്തിട്ട് ക്രിസ്തുവിലെ സമ്പന്നത അനുഭവിക്കുന്ന എല്ലാ ഭക്തന്മാർക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്ത് നിവർത്തിച്ച് കാണുമ്പോൾ ദൈവത്തിന് സാത്താന്റെ മുഖത്ത് കൊടുക്കുന്ന ഒരു അടിയാ പ്രിയമുള്ളവരെ അത്. കാരണം ഭൂമിയിൽ മാത്രമല്ല സന്തോഷം, ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുമെന്ന് ആരോടാ വെളിപ്പെടുത്തണ്ടേ? പിശാചിനോടാ. കാരണം നിങ്ങളുടെ വിളിക്കെതിരെയുള്ള വെല്ലുവിളി അവരിൽ നിന്നാ ഉള്ളേ. അവരുടെ മുമ്പിൽ പിതാവ് ഹരട് തെളിയിച്ചു കൊടുക്കുക, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനാണ് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തേജസ്സിന്മേൽ തേജസ്സും ജീവന്മേൽ ജീവനും കൃപമേൽ കൃപയും അനുഭവിക്കാൻ കഴിയുമെന്ന് ദൈവം ഹരളിയ ഒരു ഭക്തനിലൂടെ പ്രൂവ് ചെയ്യാണ്. ഇതിനെങ്ങനെ കഴിയും പ്രിയമുള്ളവരെ? അതിന് ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആത്മാവിനെ തരുന്ന കാര്യം പറയുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം. നിങ്ങളുടെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും. ഒന്ന് കമ്പയർ ചെയ്തേ, ബുദ്ധിമുട്ട് തീർത്തു തരാവുന്നേ പറഞ്ഞിട്ടുള്ളൂ, ആത്മാവിനെ അധികമായി തരും. ബുദ്ധിമുട്ട് എങ്ങനെ തരും? ജസ്റ്റ് തീർത്തു തരും, ആത്മാവിനെ അധികം. ഇനി ഒരു വിരോധാവാസം ശ്രദ്ധിച്ചോണം. അധികം തരാവെന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി ഇച്ചിരെ പ്രാർത്ഥിക്കുന്നു, അത്യാവശ്യം ബുദ്ധിമുട്ട് തീർക്കാവുന്ന തീർത്തു തരാമെന്ന് പറഞ്ഞതിനു വേണ്ടി രാവിലെ തൊട്ട് പ്രാർത്ഥന. ശരിയല്ലേ? ധാരാളം തരാമെന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി നാം വളരെ കുറച്ച് പ്രാർത്ഥിക്കുകയും വളരെ കുറച്ച് തരാമെന്ന് പറഞ്ഞതിന് വേണ്ടി നാം നെടുമ്പാട് വീണിടുന്ന കരയുകയും. അതുകൊണ്ടാണ് നമുക്ക് ഈ വിശിഷ്ടമായ സ്വർഗീയമായ കാര്യങ്ങളെ എക്സർസൈസ് ചെയ്യാൻ കഴിയാതെ വരുന്നത്. ആത്മീയൻ പ്രാകൃത മനുഷ്യനോ അവൻ അറിയുന്നില്ല, ഹൃദയം കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, തോന്നിയിട്ടില്ലാത്ത സ്വർഗീയ അനുഭവത്തിലേക്ക് കയറാൻ അവന് കഴിയത്തില്ല. അവൻ മടിച്ചു നിൽക്കുക, അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ മടിച്ചു നിൽക്കുകയല്ല, ഞാൻ കയറുക, ഞാൻ അതിൽ പ്രവേശിക്കുക. കാരണം ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എപ്പോഴും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം അധികം തരാമെന്ന് പറഞ്ഞ, വളരെ ധാരാളമായി ഒഴുക്കി തരാമെന്ന് പറഞ്ഞ ആത്മാവിനെ നാം വർഷത്തിൽ 1-2 പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു വിടും. പക്ഷെ നമ്മുടെ എവരിഡേ പ്രയർ ജസ്റ്റ് നമ്മളെ നടത്തി തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അക്ഷരങ്ങളുടെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ, ആത്മാവിന്റെ ഒരു പുതുക്കം. മറ്റൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞവരായി എന്താ അതിന്റെ അർത്ഥം? ആത്മാവ് നിറഞ്ഞാൽ അതിനൊരു വലിയ പ്രയോജനമുണ്ട്, വേറൊന്നും നിറയത്തില്ല. നിറഞ്ഞവരായി, നിറഞ്ഞവരായി, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിൽ നിറയുക. നിങ്ങൾ ദിനംപ്രതി പ്രിയമുള്ളവർ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ധാരാളമായി തരാവെന്ന് പറഞ്ഞേച്ച് ധാരാളമായി തന്ന് റിസോഴ്സ് തന്നിരിക്കുന്ന ആ ആത്മാവിനെ നിങ്ങൾ അധികമായിട്ട് ചോദിക്കണം. നിങ്ങൾ വെറുതെ ഒത്തിരി ബഹളം വെക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മാവിനെ അല്ല ദൈവം തരുന്നത്. നിങ്ങൾക്ക് ആത്മാവിനെ തരുന്നതിന്റെ ഒരു പ്രത്യേകത, നിങ്ങളുടെ സ്വർഗീയമായ അവകാശങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനാണ് ആത്മാവ് ഏറ്റവും പ്രധാന ആവശ്യം. അതുകൊണ്ടാണ് നമുക്കോ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നതിന്റെ പരമ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് തിരിച്ചറിയാനാണ് നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എനിക്കെന്തുണ്ട് എന്ന തിരിച്ചറിവാണ് എന്നെ ജീവിപ്പിക്കുന്നത്. എനിക്കെന്റെ അവകാശം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് എന്റെ ആത്മാവിലേക്ക് പുത്രത്വത്തിന്റെ ആ ബന്ധം എന്റെ ഉള്ളിൽ എപ്പോഴും വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നത്. എനിക്ക് ഈ ആത്മാവ് ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ആത്മാവിലൂടെ നാം കേവലം അന്വേഷണം പറയുകയോ ആത്മാവിലൂടെ വീണ്ടും നമ്മൾ ശക്തിപ്പെട്ട് പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ പ്രവചിക്കുകയോ ചെയ്യുന്നത് മാത്രമായിട്ട് കാണരുത്. ആത്മാവാണ് ഭക്തനെ തന്റെ അവകാശം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയുകയും നിങ്ങളെ പുതുക്കുകയും നിങ്ങളുടെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതാണ് എന്റെ അവകാശം എന്ന് ചിന്തിച്ചു പോകുമ്പോൾ ആത്മാവ് വന്ന് നിങ്ങളെ പുതുക്കിയ ശേഷം ഇതല്ല എന്റെ അവകാശം മറ്റേതാണെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നതാണ് ആത്മാവിന്റെ ഒരു പ്രവൃത്തി. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? ചുറ്റും ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവരുന്ന എരിശലം പുത്രന്മാർ എന്റെ ചുറ്റുമുണ്ട്. പ്രിയന്റെ മഹത്വത്തിൽ നിന്ന് എന്നെ വീഴിക്കാൻ കഴിയുന്ന ഒത്തിരി എരിശിലം പുത്രിമാരുണ്ട്. ഇതിന് ചുറ്റും എനിക്ക് എന്താ വേണ്ടത്? ആത്മാവിൽ നിറയപ്പെടുക. ആത്മാവ് നിറയുമ്പോൾ മറ്റൊന്ന് നിറയത്തില്ല, അല്ലെങ്കിൽ നിറയാൻ കാത്തു നിൽക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുക. അവര് പോകത്തൊന്നുമില്ല. അവർക്കറിയാം ഒരു ദിവസം ഇത് കൺഫേം ആകുന്ന ടിക്കറ്റ് അകത്ത് കയറുന്ന അവർക്കറിയാം. ചിലതൊക്കെ 10 വർഷമായിട്ട് കൺഫേം ആയില്ലെങ്കിലും അത് ഉടനെ ആകും. ശരി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ചുറ്റും ലോകത്തെ കമനീയമാക്കിക്കൊണ്ടിരിക്കുക, അതിന് ചായം പൂശിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പണ്ടത്തേതിലും ഇത് കൊള്ളാമെന്ന് ഇവിടെ ജീവിച്ചു പോകാം എന്ന ആഗ്രഹം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും പ്രിയനേക്കാൾ, പ്രിയനെ ഒന്ന് താഴ്ത്തി കെട്ടിയാൽ കയറി നിൽക്കാൻ ഒത്തിരി എരിശിലേം പുത്രിമാർ നിൽപ്പുണ്ട്. പ്രിയമുള്ളവര്, അവര് കയറി വന്നാൽ അവർക്കൊരു കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അവർക്ക് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെ എടുത്തുകൊണ്ട് പോകാനല്ല, പ്രിയനോടുള്ള അനുരാഗം കവരുക. പ്രിയനോടുള്ള അവനെ അനുരാഗം കവർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കും. പ്രിയനോടുള്ള അനുരാഗം കവർന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെയിലി ഡിവോഷൻ നടക്കും. കാരണം നമ്മൾ ഇതിനോടകം മതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയനോടുള്ള അനുരാഗം പോയപ്പോഴും സുവിശേഷമെല്ലാം നടക്കും. പക്ഷെ പ്രിയനോടുള്ള അനുരാഗം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഉള്ളിൽ നിരന്തരമായി കൂടുവെക്കുമ്പോൾ നഷ്ടപ്പെടുന്ന എന്താണെന്നറിയോ? എന്റെ വിളിയിലേക്കുള്ള എന്റെ പ്രയാണം നഷ്ടപ്പെട്ടിട്ട് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകും. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിക്കട്ടെ, ഇവിടെ കർത്താവിന്റെ വചനത്താലും ആത്മാവിലാലും ശരിയായി വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ള സകല ഭക്തന്മാരെയും ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് ദൈവത്തിന്റെ അവകാശിയോട് ഞാൻ മുഖത്ത് നോക്കി പറയുകയാണ്, നിന്റെ വിളിക്കകത്ത് മറിഞ്ഞു കിടക്കുന്ന നിന്റെ വിളിയുടെ പിന്നിലെ ആശ തിരിച്ചറിഞ്ഞിട്ട് ആ പ്രയാണത്തിലേക്കുള്ള കാലുകൾ വെച്ചില്ലെങ്കിൽ either you go from perishing to perishing or you will go from glory to glory. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള ഒരു പ്രയാണത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത കല്ലിൽ നിന്നും അടുത്ത കല്ലിലേക്ക് പോകുന്നത് ഒരു പെരീഷിങ്ങിലേക്കോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ഭക്തന്റെയും വിളിക്കകത്ത് ഇത് കിടപ്പുണ്ട്. ഒരു കഴുകൻ ജനിക്കുമ്പോൾ എങ്ങനെയാ ജനിക്കുന്നത്? അതിന് ഒരു ചിറകുണ്ട്. കഴുകന് ചിറകുണ്ടെങ്കിലും കഴുകൻ എപ്പോഴാ പറക്കുന്നത്? ആ ചിറക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ അകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ഒരു ചിറകുണ്ട്, പറക്കാൻ പറ്റുന്ന ഒരു ചിറകുണ്ട്, ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ഒരു ചിറകുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിറകോടുകൂടി ജനിച്ചു എന്നതുകൊണ്ട് പറക്കത്തില്ല. നിങ്ങൾ ആ ചിറകനെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, എക്സർസൈസ് ചെയ്യണം. വീണ്ടും ജനിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ല വീണ്ടും ജനനം നടക്കുന്നത്. പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ വളരാൻ നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. ശത്രു, ശരിയാണോ? ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ച് വീണ്ടും ജനിച്ചു എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? കൃപയാൽ വീണ്ടും ജനിക്കപ്പെട്ടു. പക്ഷേ ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരാനായിട്ട് എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ 10 വർഷം നിലത്ത് താഴെ വെക്കാതെ കൊണ്ട നടക്കുകയാണെങ്കിൽ അവൻ നല്ലൊരു ഓമനക്കുട്ടനായിരിക്കും. അവന്റെ കാലയിലും ചെളിയില്ല, അവന്റെ നഖത്തിലും ചെളിയില്ല, അല്ലേ? പക്ഷെ അവനെ 10-ാം വയസ്സിൽ ഒന്ന് നടക്കാനായിട്ട് ഒന്ന് ഉത്സാഹിപ്പിച്ചേ. അവൻ എവിടെ എവിടെ വരെ ചെല്ലും? ഇനി അവൻ നടന്ന് കിട്ടണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഇനി ഒരു 10 വർഷം കൂടെ എടുക്കും. അപ്പോഴത്തേക്ക് 20 വയസ്സാണ്. അപ്പൊ ദൈവം ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് വെക്കും. നിങ്ങൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുകയാണെ അറിയാം, ആന ഈ കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച ശേഷം എഴുന്നേക്കാതെ വരുമ്പോൾ കാലുകൊണ്ട് ചെറുതായിട്ടൊരു തട്ട് തട്ടുന്നതാണ്, അല്ലേ? തുമ്പിക്ക് കൊണ്ടൊന്ന് പൊക്കി നിർത്തും, പിന്നെ ഒരു മുട്ടുമുട്ടും. ഇങ്ങനൊരു പ്രവൃത്തിയുണ്ട്. ജനിക്കാനായിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ജനിച്ചു കഴിഞ്ഞ് അവനൊരു പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കാണ് വരുന്നത്. അതാണ് എന്റെ മെസ്സേജ്. നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ അകത്ത് ഒരു ചിറക് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിറക് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഉയർത്തി പറക്കാൻ കഴിയത്തുള്ളൂ. ചെറുകം വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ചെറുകനെ എക്സർസൈസ് ചെയ്യണം. നിങ്ങളുടെ വിളിക്കകത്ത് ഒരു കോഴിക്കുഞ്ഞിനെയല്ല വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ വിളിക്കകത്ത് ഒരു കഴുകനെയാണ്. എനിക്കൊരു ദൈവദാസൻ അതിനെ കുറിച്ച് പറഞ്ഞ ഒരു ചിന്ത എനിക്ക് ഇഷ്ടമായി തോന്നി. അദ്ദേഹം പറഞ്ഞത്, കോഴിക്കുഞ്ഞ് രാവിലെ തൊട്ട് മണ്ണ് ചികഞ്ഞ് 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 ആ മണ്ണിലുള്ള കീടാണുക്കളെ അവൻ രാവിലെ തൊട്ട് നോക്കുന്നു. ഈ മണ്ണിൽ എന്ത് കിട്ടുമെന്നാണ് കോഴിക്കുഞ്ഞ് നോക്കുന്നത്. കഴുകൻ ചിറകടിച്ച് പറക്കുവാനുള്ള ചിറകുള്ളവനാ. അവന്റെ വിളിക്കകത്ത് ചിറക് വെച്ചിരിക്കുന്നു. അവൻ പുതുക്കപ്പെട്ടിട്ട് 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 ലോകം എത്ര ഉയർന്നാലും അവന്റെ ചിറക്, അവന്റെ ഉയർച്ച, അവന്റെ പറക്കൽ ലോകത്തിന് മുകളിൽ നിൽക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്നെ ഞാൻ കോഴിക്കുഞ്ഞാക്കാവുന്നല്ല, നിന്നെ ഞാൻ കഴുകനാക്കാവുന്ന. എന്റെ വിളിക്കകത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കഴുകനുണ്ട്. എന്റെ വിശ്വാസത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന പറക്കാൻ കഴിയുന്ന ഒരു കഴുകനുണ്ട്. എന്റെ പ്രത്യാശക്കകത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു കഴുകനുണ്ട്. ഞാൻ പാട്ട് പാടുമ്പോൾ എന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു കഴുകനുണ്ട്, പറക്കാൻ കഴിയുന്ന ഒരു കഴുകൻ. എന്റെ ഉള്ളിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്, എന്റെ വിളിക്കകത്ത് മറഞ്ഞു കിടക്കുന്നത് കോഴിക്കുഞ്ഞല്ല പ്രിയുള്ളവരെ, എന്റെ വിളിക്കകത്ത് മറഞ്ഞു കിടക്കുന്നത് എപ്പോഴും പുതുക്കം പ്രാപിക്കുന്ന ഒരു കഴുകനാണ്, പുതുക്കം പ്രാപിക്കുന്ന ഒരു കഴുകനാണ്. ആ കഴുകന്റെ ആ ചിറക് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എനിക്ക് പറക്കാൻ കഴിയുന്നതും പുതുക്കാൻ കഴിയുന്നതും പറക്കാൻ കഴിയുന്നതും പുതുക്കാൻ കഴിയുന്നതും. ഹല്ലേലൂയ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പ്രോബ്ലങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങളുടെ പുത്രത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവകാശത്തിന് പകരം ദാനത്തിന്റെ പുറകെ നിങ്ങൾ പോവും. ഏശാവ് വിശന്നു കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു. ഓടി വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഞാൻ ആ അവിടെ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാം. ആ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണ്ട. ഏശാവ് ഓടി വരുമ്പോൾ ഏശാവിന്റെ മുമ്പിൽ ആരാ നിൽക്കുന്നേ? ആരാ നിൽക്കുന്നേ? യാക്കോബ. ഏശാവിന് മുമ്പിൽ പിശാചി വന്നിട്ടില്ല, യാക്കോബ വന്നിരിക്കുന്നത്, സ്വന്തം സഹോദരൻ. ശ്രദ്ധിക്കുക, എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന വിളിക്ക് വെല്ലുവിളിയായി പിശാചി ചിലപ്പോൾ കൊണ്ടുവരുന്നത് സ്വന്തം സഹോദരനെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിശാചി മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും പറയുന്നത്? ഇല്ല. എപ്പോഴെങ്കിലും നിങ്ങളൊരു സിനിമ കാണുവാണ് കണ്ടിട്ടുള്ളപ്പോ കണ്ടിട്ടുണ്ടോ സംവിധായകൻ ആദ്യം വന്ന് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സംവിധായകന്റെ പേര് വേണമെങ്കിൽ അടിയിൽ കാണുമെന്നല്ല, സംവിധായകനെ കാണത്തേ ഇല്ല. ഇതിന് ചമയം ഒരുക്കിയ ഗതാഗതം, PRO ഇതൊക്കെ അണിയറ പ്രവർത്തകർ ഒത്തിരി വരുന്നുണ്ട്. അവരാരും സ്ക്രീനിൽ വരത്തില്ല. വരുമോ? വരത്തില്ല. അല്ലെ, പിന്നെ നമ്മൾ വല്ല സിനിമ ഇറക്കിയാലെ നമുക്ക് നമ്മുടെ പടവ്. അവരാരും ഇടത്തില്ല. ഒരിടത്തും പിശാചി പ്രത്യക്ഷപ്പെട്ട് വരത്തില്ല. അതിന് ഞാൻ 8 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ ഔവ്വായിക്ക് അറിയാമായിരുന്നു വന്നത് പിശാചായിരുന്നു. എന്റെ ഒരു വിശ്വാസം പറയാം, തിയോളജി ഒന്നുമല്ല. അവൾക്ക് അറിയില്ലായിരുന്നു. കാരണം അറിയാമായിരുന്നെങ്കിൽ പിതാവായ ദൈവം വന്ന് വന്നപ്പോൾ അവൾ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, പിശാച് എന്നെ, അവൾ പറഞ്ഞ പാമ്പ് വഞ്ചിച്ചെന്ന്. അവൾക്ക് ആകപ്പെടെ മനസ്സിലായത് പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന. ഈ വന്നത് പിശാചാണെന്നും ഈ പിശാച് നമ്മളെ വഞ്ചിക്കാനുള്ള ആളാണെന്നും ഈ പിശാച് വഞ്ചിച്ച് നമ്മളെ കൊണ്ടുപോകുള്ളൂ എന്നും എനിക്ക് തോന്നുന്നു വലിയ തിയോളജിക്കൽ ധാരണ എന്ന് പുള്ളിക്കാരിക്കില്ലായിരുന്നു. ഇനി മറ്റൊരു വശത്ത് ദൈവം ആദാമിനെ ഔവ്വായിക്കും പിശാചിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തോട്ടം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടം സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇവര് തിരിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ടതാ, അതെന്താ ദൈവമേ സൂക്ഷിക്കാനായിട്ട് ഇവിടെ വല്ലവരും കയറി വരാൻ സാധ്യതയുണ്ടോ? അവർ ചോദിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അവർ ചോദിക്കാനായിട്ട് വഴിയില്ല. കാരണം അവരൊത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ തന്നെ ഇവർ രക്ഷപ്പെട്ടനെ. പിശ പാമ്പിനോട് ചോദിച്ചാൽ മതിയായിരുന്നു, എന്നാ പിന്നെ നീ ഇത് കഴിച്ച് ദൈവമായ നിനക്കല്ലേ ആദ്യത്തെ ചാൻസ്, നീയല്ലേ പണ്ടിത് നഷ്ടപ്പെട്ടു പോയ ആള് എന്നൊരു ചോദ്യം ചോദിച്ചില്ല. അപ്പൊ ഇതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ അവർ അങ്ങോട്ട് ചോദിക്കാഞ്ഞുകൊണ്ട് അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ ഒരു ചിന്തയാണ് കേട്ടോ, ഇത് ഒരു പഠനമാക്കിയാ മതി, അങ്ങനെ വിശ്വസിക്കേണ്ട. ഞാൻ ചിന്തിക്കുന്നത് ഒരു പാമ്പ് വന്ന് ഞങ്ങളെ വഞ്ചിച്ചു എന്നതിനപ്പുറം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പിശാചിനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവത്തിൽ നിന്നും ജീവിതം പഠിക്കേണ്ടവർ ദൈവത്തിൽ നിന്നും ജീവിതം പഠിക്കാതെ ചുറ്റുപാടിൽ നിന്നും ജീവിതം പഠിക്കാൻ തുടങ്ങി. എന്താ ഫോൾ, എന്താ വീഴ്ച? പ്രിയുള്ളവരെ, വീഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്റെ ജീവിതം, ഞാൻ ജീവിതം എന്തെന്ന് പഠിക്കേണ്ടത് അവനിൽ നിന്നായിരുന്നു. അവൻ വന്നാണ് എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. തെറ്റ് വരുമ്പോൾ അവനാണ് എന്നെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിയിക്കുന്നത്. പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, യു ക്യാൻ ഗോ, നിന്റെ ചുറ്റുപാടുകൊണ്ടും നീ നിന്റെ ജീവിതം പഠിച്ചു. ഇന്ന് ആ ചുറ്റുപാടുകൊണ്ടാണ് നാം ജീവിതം പഠിക്കുന്നത്. അവർക്കെല്ലാം ഉണ്ട്, നമുക്കില്ല. ജീവിതം പഠിക്കുന്ന അങ്ങേപ്പുറത്തെ വീട്ടുകാരിൽ നിന്ന്, നമ്മൾ വാടക വീട്ടിൽ, അവർക്കെല്ലാം സ്വന്തം വീടുണ്ട്. ജീവിതം അയൽവക്കാരൻ്റെ നിന്ന് പഠിച്ചോളാൻ ദൈവം കൈവിട്ട് കളഞ്ഞു. ദ റിയൽ ഫോൾ ഈസ് ലേണിംഗ് യുവർ ലൈഫ് ഫ്രം യുവർ എൻവയർമെന്റ്. എന്താ വീണ്ടെടുപ്പ്? വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതം ദൈവത്തിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക. ശരി, പ്രിയുള്ളവരെ, വെറുതെ പാപമോചനവും സ്വർഗയാത്രയല്ല നമ്മുടെ വീണ്ടെടുപ്പിലെ ലക്ഷ്യം. നിങ്ങൾ ആ വീണ്ടെടുക്ക, നമ്മൾ അതാ വായിച്ച 2 തെസ്സലോനിക്കർ 2:14, സുവിശേഷം കൊണ്ട് അവൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ, അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഞാൻ ജീവിതം പഠിക്കുക. അവന്റെ വാല്യൂസ് എന്റെ വാല്യൂസ്. ആമേൻ. ഇവിടെ ഭക്തന്മാർ വരണം. മുമ്പിൽ ആര് നിൽക്കത്തില്ല? പിശാചി നിൽക്കത്തില്ല. മുമ്പിൽ ആരേ ഉള്ളൂ? മുമ്പിൽ പാമ്പ്, മുമ്പിൽ സ്വന്തം സഹോദരൻ യാക്കോബ്, മുമ്പിൽ വരുന്നവരുടെ പേര് ഞാൻ പറയാം, ഇവരൊക്കെയാ. ഇവര് വരുമ്പോ നമുക്ക് തോന്നുന്ന എന്താണെന്നറിയോ, ഇത് കുറച്ചുകൂടെ ന്യായമാണ്. യേശുക്രിസ്തു മുമ്പിൽ ഇതുപോലെ ഒരാളെത്തി, പത്രോസ്, ഈശോയെ നിനക്ക് ഇങ്ങനെയൊന്നും ഭവിക്കരുത്. അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? പോ സാത്താനെ എന്ന് പറഞ്ഞു. നീ സ്വർഗത്തിലെ ദൈവത്തിനുള്ളതല്ല, മനുഷ്യർക്കുള്ളത് അത്ര ചിന്തിക്കുന്നത്. അവിടെ പിശാചി വന്നോ? ഇല്ല. ആരാ വന്നേ? പത്രോസ്. അപ്പൊ ആരാ വരുന്നത്? ബ്രദർ, ഈ പറയുന്ന പോലെ ഒന്ന് ഞങ്ങൾ ഈ പിശാചിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന യാക്കോബ്, പത്രോസ്, ഇവരൊക്കെയാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. പ്രിയുള്ളവരെ, ഭക്തൻ തിരിച്ചറിയും യാക്കോബിന്റെ പിന്നിൽ എന്റെ വിശപ്പ് മാറ്റാം എന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തുന്നവനാണ് ഇതെന്ന് ഭക്തൻ തിരിച്ചറിയും. നിങ്ങളുടെ വിശപ്പ് മാറ്റിത്തരാമെന്ന് പറയുന്ന എല്ലാ വിളിക്കകത്തും നിങ്ങളുടെ ജ്യേഷ്ഠാവകാശത്തെ നിസ്സാരമാക്കി കാണാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ഉണ്ടെന്ന് തിരിച്ചറിയാം. പ്രിയ ഓനക്കാരായ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിശപ്പ് മാറ്റാം എന്ന് പറഞ്ഞ് ആരൊക്കെ നിങ്ങളുടെ അടുത്ത് വരുന്നോ, അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളുടെ പുത്രത്വത്തെ അതിന്റെ ചെലവിൽ ജീവിച്ചോണം എന്ന് പറയാൻ കഴിയുന്ന ഒരു വെല്ലുവിളിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം, ഭൂമിയിലേക്ക് നോക്കിയ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്, അനവധി പേർ ഈ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയതിന്റെ ചെലവിൽ ആർഭാടമായിട്ട് ജീവിക്കുന്നവരാ. ഈ ഭൂമിയിൽ ഭക്തൻ ആർഭാടമായിട്ട് ജീവിച്ചാൽ എഴുതി വെച്ചോ, അവൻ എവിടെയോ വിശപ്പ് മാറ്റാൻ ജ്യേഷ്ഠാവകാശം വിറ്റേച്ച് മിടുക്കനായിട്ട് നടക്കുക. യേശാവിനെ കുറിച്ച് എബ്രായലേഖനം 12 പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഓർപ്പിച്ച് മറന്നുപോകാതെ എഴുതി വെപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ വാക്കണ്ടാ, യെസ്, അതാണ് എനിക്ക് ഒരു ഊണിന്, ഒരു ഊണിന്. എന്താ പ്രിയുള്ളവരെ, എന്റെ ദൈവം ആ മനുഷ്യന്, അവന്റെ കാലയിൽ ആരുണ്ടായിരുന്നു? അവൻ ജനിച്ചു വരുമ്പോ അവന്റെ കാലയിൽ ആരുണ്ടായിരുന്നു? അവന്റെ കാലയിൽ ആര് പിടിച്ചിട്ടുണ്ടായിരുന്നു? യാക്കോവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു, എന്നിട്ടും ദൈവം യാക്കോവിനെ രണ്ടാമതാ നിർത്തിയത്, അവനെ ഒന്നാമത് നിർത്തി. അവൻ തൊഴിച്ചിട്ട് യാക്കോവിനെ ഒതുക്കുമെന്നല്ലായിരുന്നു, ദൈവം അവന് കൊടുത്തതാ ജ്യേഷ്ഠാവകാശം. ദൈവം അവനോട് പറഞ്ഞു, കമോൺ, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വാ, ജ്യേഷ്ഠനായി പുറത്തു വാ. നിന്റെ തൊട്ടു പുറകിൽ നിന്റെ കാലയിൽ നിന്റെ സഹോദരൻ പിടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നീ ജ്യേഷ്ഠനായി പുറത്തു വരണം. നീ ജ്യേഷ്ഠനായി വാ, നീ ജ്യേഷ്ഠനായി വാ. അവൻ അവന്റെ ഉദരത്തിൽ തന്നെ ജ്യേഷ്ഠാവകാശത്തിനെതിരെ ഒരു വെല്ലുവിളി യെസ്, നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ സമയത്ത് തന്നെ നിങ്ങളുടെ പുത്രത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ അന്ന് തൊട്ട് നിങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടെന്ന് യേശു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രക്തത്താൽ മറച്ചു പിടിച്ച് നിന്നെ വീണ്ടും ജനിപ്പിച്ചത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കൃപയാൽ എനിക്ക് ഒരു ജനനമുണ്ടായി, എനിക്ക് ജ്യേഷ്ഠാവകാശം കിട്ടി, എന്റെ കാലിൽ പിടിച്ച് താഴോട്ട് ഇട്ടിട്ട് ആദ്യം ജനിക്കാൻ വേറെ ആരെയും കർത്താവ് അനുവദിച്ചില്ലാത്തതിനായിട്ട് സ്തോത്രം. എന്റെ പുത്രത്വം, എന്റെ പുത്രത്വത്തിനായിട്ട് സ്തോത്രം. ഹാലലുയ. സഭയെ, ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? എനിക്ക് ലഭിച്ച പുത്രത്വത്തിനായി, എനിക്ക് ലഭിച്ച ജ്യേഷ്ഠാവകാശത്തിനായി, ഹാലലുയ. എന്റെ വിശപ്പ് മാറ്റാവെന്ന് പറഞ്ഞു വരുന്ന എന്തിന്റെ മുമ്പിൽ ഞാൻ ഈ പുത്രത്വത്തെ വിലയുള്ളതായിട്ട് എണ്ണുമെന്ന് ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഹാലലുയ, ഹാലലുയ. യെസ്. ഒരു വലിയ പദവി ലഭിച്ചു, ജ്യേഷ്ഠൻ. ഇപ്പോഴുള്ള ഒരു ആ ജ്യേഷ്ഠാവകാശം അവൻ എങ്ങനെയാ കളഞ്ഞെന്നറിയാം? ബൈബിള് ദുഃഖത്തോടെ എഴുതുന്ന ഒരു ഊണി, ഒരു നേരത്തെ മീൽസിന് വേണ്ടി സ്വർഗീയമായ ആത്മീയ കാഴ്ച, ആത്മീയ അവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തി. ഇതിനാ ഞാൻ പറഞ്ഞേ, ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ട അത്യാവശ്യ കാര്യം ഇതാ. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ആത്മാവ് നിങ്ങളുടെ അവകാശത്തെ വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഊണിന് പോലും, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റിൻ്റെ അകത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഛേ നാണക്കേട്, ഒരു നേരത്തെ സാമ്പാറിനും പരിപ്പിനും പപ്പടത്തിനും വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതിയിരിക്കുക, ദിവ്യമായതിനെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നാം നഷ്ടപ്പെട്ടവരാണെങ്കിൽ, ആത്മീയ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടിട്ട് പെരീഷിങ്ങിലേക്കാണ് ദിവസം പ്രതി പൊക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ ഒരു ഊണെന്നൊക്കെ ആയിരിക്കും കർത്താവ് വിളിച്ചു കളയുന്നത്. അതാ നാണക്കേട്. എന്നെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കിയാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേടാ. ഒരു ബ്രദർ ആ ഒറ്റ ഊണിന് കേട്ടോ പുള്ളി തകിടം മറിഞ്ഞു പോയി. ഞാൻ തകിടം മറിഞ്ഞു പോയി എന്നതല്ല എന്റെ വീഴ്ച, ഞാൻ അത് ഒരു ഊണിന് കളഞ്ഞു എന്നത് എനിക്ക് ജീവിതകാല അവമാനം. ഏതെങ്കിലും ഒരു ഹയർ കാര്യത്തോടുള്ള ബന്ധത്തിൽ ആർക്കും ഈ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല എന്നാ വേദഭാവം പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തണമെങ്കിൽ ചീപ്പായ ഒരു കാര്യത്തിലെ ഇത് നഷ്ടപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ബ്രദറെ, സ്വർഗീയമായ കാര്യത്തെക്കാൾ ദിവ്യമായ മറ്റൊരു കാര്യം ഞാൻ ഭൂമിയിൽ കണ്ടു. അപ്പോൾ ഞാൻ ജ്യേഷ്ഠാവകാശം, ഞാൻ വിളിച്ചാൽ ഇത്രയും നാണക്കേട് വരുന്ന വേറൊരു വാക്ക് ഉപയോഗിക്കത്തില്ല, ഒറ്റയൂണ്. യെസ്. എന്തായിരുന്നു ജ്യേഷ്ഠാവകാശം? സ്വന്തം അനിയൻ പിടിച്ചിട്ട് പോലും ദൈവവനെ കൊടുക്കാതെ, നീയാണ് ജ്യേഷ്ഠനായി എന്റെ അവകാശങ്ങൾ നിന്റെ കുടുംബത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്. ബൈബിൾ പറയുന്നു അവൻ നോക്കി കരഞ്ഞു, ആർത്ത് കരഞ്ഞു. നമ്മൾ ആ ഭാഗം അവിടെ വായിക്കുന്നില്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ. പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് കരഞ്ഞു. ഓക്കെ, അപ്പൊ അവരനുഗ്രഹം എനിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ജ്യേഷ്ഠാവാസം നഷ്ടപ്പെട്ടു പോയതിന്റെ തിരിച്ചറിവ് വന്നിട്ട് അവൻ കരഞ്ഞപ്പോൾ ബൈബിള് പറയുക, പിന്നത്തേതിൽ മാനസാന്തരപ്പെടുവാൻ ഇടമില്ലാത്തവനായി തീർന്നു. കമോൺ, നിങ്ങളുടെ വിളിക്കകത്തെ ചിറക് നിങ്ങളൊന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ആ ചിറക് എക്സർസൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറന്നിട്ട്, ക്രിസ്തുവിൽ പറന്നു നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവകാശത്തെ കാണുമ്പോൾ, നിങ്ങൾ ഏറ്റവും വിലയുള്ളത് ജീവനിൽ നിന്ന് ജീവനും, കൃപയിൽ നിന്ന് കൃപയും, തേജസ്സിൽ നിന്ന് തേജസ്സും പ്രാപിക്കുന്ന ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. രണ്ട് വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. എങ്ങനെയാണ് ഈ പുതുക്കമുണ്ടാകുന്നത്? നിങ്ങൾക്കൊരു വാക്യം എന്നോട് ചേർന്ന് ഇക്കാര്യത്തിൽ വായിക്കാം. എസ്കിയൽ പ്രവാചകന്റെ പുസ്തകം 44:23 ഒന്ന് വായിക്കാം. Book of Ezekiel, chapter 44:23.
അവർ വിശുദ്ധമായതിന് സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം.
മതി, നാം ഇപ്പം പറഞ്ഞു വന്ന വേദഭാഗത്തോട് ചേർന്ന് വായിക്കണം. അവർ വിശുദ്ധമായതിനും സാമാന്യം, നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധം, സാമാന്യം, 1 Samuel 21 എഴുതിയിട്ടുണ്ട്, വിശുദ്ധ അപ്പമല്ലാതെ സാമാന്യമായ അപ്പമൊന്നും ഇവിടെയില്ല. അപ്പം വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് സാമാന്യം. മലയാളത്തിൽ അത് കുറച്ചുകൂടെ ഉള്ള ചില ഇംഗ്ലീഷ് ബൈബിളിൽ ഹോളി ആൻഡ് കോമൺ എന്ന് എഴുതിയിരിക്കും. അത് നമുക്ക് ആ വാക്യം അങ്ങനെ അങ്ങ് ചിന്തിക്കാം. വിശുദ്ധം സാമാന്യം. വിശുദ്ധത്തെ സാമാന്യം കൊണ്ടാണ് ഇല്ലാതാക്കുന്നത്. വിശുദ്ധിയെ അശുദ്ധി കൊണ്ടല്ല ഇല്ലാതാക്കുന്നത്, വിശുദ്ധിയെ സാമാന്യം കൊണ്ടാണ് ഇല്ലാതാക്കുന്നത്. എന്നിലുള്ള ദിവ്യമായ പ്രവൃത്തിയെ, ഹോളി വർക്കിനെ ഒരു കോമൺ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാക്കി കളയാം. ഹോളിനെസ് ഓപ്പോസിറ്റ് അൺഹോളിനെസ് അല്ല, ഹോളിനെസ് ഓപ്പോസിറ്റ് കോമണം. വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് അശുദ്ധിയല്ല, വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് സാമാന്യമാണ്. സാമാന്യമായി ചെയ്യുന്നതെന്ന് തോന്നുന്ന, സാമാന്യമായി തെറ്റില്ല എന്ന് തോന്നുന്ന, യെസ്, എപ്പോഴും പിശാജ് സാമാന്യം കൊണ്ടാ വിശുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ യേശുവെ നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മാനുഷികം എന്നാ പറഞ്ഞു. ലെജിറ്റിമേറ്റ് ആയി തോന്നുന്ന, സെന്റിമെന്റലായിട്ട് തോന്നുന്ന ഒരു വാക്ക് കർത്താവ് എടുത്തിട്ട് കർത്താവ് അതിനോട് പറയുകയാണ്, നീ മാനുഷികമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നിലെ സംവിധായകനെയും കൂടെ കർത്താവ് വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തർത്ഥം മനസ്സിലായി? നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു മാനുഷികമാണ്. നിങ്ങളുടെ വിശുദ്ധിക്കെതിരെയും നിങ്ങളുടെ ജ്യേഷ്ഠാവാസത്തിനെതിരെയും പോരാടുന്നത് ഒരു കോമണായ കാര്യമാണ്. ആ കോമണായ കാര്യത്തെ എടുത്തിട്ട് ദൈവം പറയും, ദൈവികമായതിൽ നിന്നും എന്നെ വിലക്കുന്ന മാനുഷികമായ നിന്റെ ചിന്തയെ എന്ന് ശാസിച്ച ശേഷം ആ മാനുഷികമെന്ന ലെജിറ്റിമേറ്റായ കോമണായ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ആ കാര്യത്തിന്റെ പിന്നിലെ അണിയറ പ്രവർത്തകനെ പിശാച് എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ വെളിപ്പെടുത്തിയ ശേഷമാണ് പോയത്. ഹല്ലേലൂയ. ആ സംഭവം കർത്താവ് അങ്ങനെ പറഞ്ഞതിനായിട്ട് സ്തോത്രം. അല്ലെങ്കിൽ മാനുഷികമായ പലതിനും നാം ഒത്തിരി വില കൽപ്പിച്ചതിനെ, പക്ഷെ കർത്താവ് അവിടെ പ്രൂവ് ചെയ്തു കോമൺ തിങ്സിന്റെ പിന്നിൽ ഒരു പോസാത്താനെ ഉണ്ട്. യാക്കോബ് ഒരു കോമൺ മാനാ, ഈസ് മൈ ബ്രദർ, ബട്ട് എന്റെ ജ്യേഷ്ഠാവകാശം നിന്നിൽ നിന്ന് എടുക്കാൻ കാത്തിരിക്കുന്നവനാണ്. ഇനി നമുക്ക് എഫ് എസ് ലേഖനത്തിലെ ഒരു വാക്കിലൂടെ വായിച്ച് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫ് എസ് ലേഖനത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടേണ്ട ഒരു മേഖല പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് കൊലോസിയർ 3:10 വായിച്ചിട്ട് എഫ് എസ് വായിച്ച് നമുക്ക് ആ ചിന്ത അവസാനിപ്പിക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3:10.
തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു.
രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പുതിയ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു. ന്യൂ മാൻ റിന്യൂയിങ്, പുതുക്കം പ്രാപിക്കുക, പുതിയ മനുഷ്യൻ, രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഭക്തന് രണ്ട് കാര്യമുള്ള, ഒന്ന് അവനൊരു പുതിയ മനുഷ്യനാണ്, രണ്ട് ആ പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്താ? പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. ന്യൂമാൻ മാത്രമല്ല, ഞാനൊരു പുതിയ മനുഷ്യൻ മാത്രമല്ല, എന്റെ പ്രത്യേകത എന്താ? എനിക്ക് പുതുക്കം പ്രാപിക്കാൻ കഴിയുന്ന ഒരു പുതിയ മനുഷ്യനാണ് ഞാൻ. ഞാൻ രക്ഷിക്കപ്പെട്ട ആ പ്രാഥമിക പാഠത്തിൽ അങ്ങ് ഇരുന്നു പോകുന്നവനല്ല, അന്നത്തെ ചിന്തയിൽ അങ്ങ് തുടർന്നു പോകുന്നവനല്ല, അന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് ആ കെട്ടിപ്പിടുത്തത്തിൽ അങ്ങ് ഇരുന്നു പോകുന്നവനല്ല, ഞാൻ പുതിയ മനുഷ്യനുമായി. ഇനി എനിക്കുള്ള പ്രത്യേകത എന്താ? പുതുക്കം കൂടെ ഉണ്ട്, എനിക്ക് പുതുക്കം കൂടെ ഉണ്ട്. പുതുക്കപ്പെട്ടാലേ എനിക്ക് എന്റെ വിളിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ രണ്ട് വാക്ക് എപ്പോഴും നിങ്ങൾ ന്യൂട്ടസ്റ്റമെന്റ് ശ്രദ്ധിച്ചോണം, ചേർന്ന് വരുന്ന പുതുക്കം പുതുമനുഷ്യൻ, പുതുക്കം പുതുമനുഷ്യൻ. പുതുമനുഷ്യന് പുതുക്കമുണ്ട്. പുതിയ മനുഷ്യനായിട്ടല്ല കർത്താവ് എന്നെ വീണ്ടെടുത്തത്, പുതുക്കം പ്രാപിക്കാൻ കഴിയുന്ന ഒരു പുതുമനുഷ്യൻ. എഫ് എസ് ലേഖനം 4:4 ഇതേ വാക്കത്തെ ഓർപ്പിക്കുന്നു. 4:24 എന്ന് വായിച്ചു എഫ് എസ് 4:24.
സത്യത്തിന്റെ ബലമായി നീതിയിലും,
സോറി ബ്രദർ, അതിന്റെ 22 വായിച്ചു, 22
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമുഖങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി
പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ
നീതിയിലും
പുതുമനുഷ്യനെ. ശ്രദ്ധിക്കുക, കൊലോസർ 3:10 പറഞ്ഞ അതേ രണ്ട് വാക്കുകൾ ഇവിടെ വീണ്ടും ആവർത്തിക്കും. പുതുമനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു, പുതുക്കം പ്രാപിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പം ദേർ ഇസ് എ ന്യൂ മാൻ. പുതുമനുഷ്യന്റെ പ്രത്യേകത എന്താ? അവൻ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യന്. അവൻ പുതുക്കപ്പെട്ടോണ്ടിരിക്കും, എപ്പോഴും പുതുക്കപ്പെട്ടോണ്ടിരിക്കും. അവന്റെ ചിന്തകൾ പുതുക്കപ്പെടും, അവന്റെ ആഗ്രഹങ്ങൾ പുതുക്കപ്പെടും, അവന്റെ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ റിന്യൂ ചെയ്യപ്പെട്ടോണ്ടിരിക്കും, അവന്റെ വാല്യൂ സിസ്റ്റങ്ങൾ പുതുക്കപ്പെട്ടോണ്ടിരിക്കും. നിങ്ങൾ പുതുക്കപ്പെടുന്നവരാണെങ്കിലാണ് തേജസ്കരണത്തിന്റെ പാതയിലായിരിക്കുന്നത്. പുതുമനുഷ്യൻ പുതുക്കപ്പെടുന്നു, പുതുമനുഷ്യൻ പുതുക്കപ്പെടുന്നു, പുതുമനുഷ്യൻ പുതുക്കപ്പെടുന്നു. വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരു പുതുമനുഷ്യനാണ്. അതിന്റെ പ്രത്യേകത, നിങ്ങൾ ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളാണെന്നുള്ളതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് പുതുക്കപ്പെടലുണ്ട്, പുതുക്കപ്പെടലുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യണം? കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിച്ചിട്ട് യു ഹാവ് ടു റിന്യൂ യുവേഴ്സൽ. സങ്കീർത്തനക്കാരൻ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ എന്റെ കിടക്കയിൽ അവനെ ഓർക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അവനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. യെസ്, അതാണ് അതിന്റെ ആ പുതുക്കപ്പെടലിന്റെ ഏറ്റവും മനോഹരമായ ഒരു വാക്യം. ഞാൻ രാത്രി എന്റെ കിടക്കയിൽ എന്റെ പ്രിയനായ ദൈവത്തെ ഓർക്കുമ്പോൾ, ഞാൻ എന്റെ രാത്രിയാമങ്ങളിൽ എന്റെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കുന്നു? മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ എനിക്ക് തൃപ്തി ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ട് കാര്യം ചെയ്യുമ്പോഴാണ് റിന്യൂവൽ നടക്കുന്നത്, പുതുക്കം നടക്കുന്നത്. ഒന്ന്, അവനെ ഓർക്കുക, അവനെ ധ്യാനിക്കുക. അവനെ ഓർക്കുക, അവനെ ധ്യാനിക്കുക. അവനെ ഓർക്കുക, അവനെ ധ്യാനിക്കുക. അവനെ ഓർക്കുമ്പോൾ പുതുക്കമുണ്ടാവും, അവനെ ധ്യാനിക്കുമ്പോൾ പുതുക്കമുണ്ടാവും. നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് അവനുണ്ടായിരിക്കുക. അവനെ എപ്പോഴും ഓർക്കുക, അവനെ ഓർത്തുകൊണ്ട് നടക്കുക, അവനെ ഓർത്തുകൊണ്ട് നടക്കുക, അവനെ ധ്യാനിച്ചുകൊണ്ട് നടക്കുക. ധ്യാനം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ രാത്രികളിൽ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ അവനെ ഓർക്കുക, ഉറങ്ങുന്നിടം വരെ അവനെ ഓർക്കുക. നിങ്ങളുടെ ഡിവോഷനിൽ അവനെ ധ്യാനിക്കുക. നിങ്ങൾ പാട്ട് പാടുമ്പോൾ പാട്ടിലേക്ക് മാത്രം അങ്ങ് പോകാതെ അവനെ ഓർക്കുക, അവനെ ധ്യാനിക്കുക, അവനെ ഓർക്കുക, അവനെ ധ്യാനിക്കുക. അവനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മറ്റൊരാഹാരത്തിലൂടെയല്ല, ഞാൻ തൃപ്തനാകുകയാണ്, ഞാൻ റിഫ്രഷ് ആകുകയാണ്, ഞാൻ റിഫ്രഷ് ആകുക, ഞാൻ പുതുക്കം പ്രാപിക്കുക. പുതിയ മനുഷ്യൻ അവനെ ഓർത്തുകൊണ്ടിരിക്കും. വീണ്ടും ജനിക്കപ്പെട്ട മനുഷ്യൻ അവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ ഓർക്കുന്നതിലൂടെയും ധ്യാനിക്കുന്നതിലൂടെയും ഓർക്കുന്നതിലൂടെയും ധ്യാനിക്കുന്നതിലൂടെയും നമ്മുടെ ഹൃദയം റിഫ്രഷ് ചെയ്യുകയും ഞാൻ പുതുക്കപ്പെടുകയും, പുതുക്കപ്പെട്ടിട്ട് ഞാൻ ചിറകടിച്ച് എന്റെ വിളിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഞാൻ തിരിച്ചറിയും ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രിയമുള്ളവർ, കൊച്ച് അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥന പരമലക്ഷ്യമായിട്ട് തീരും. അടുത്ത സൺഡേയിലെ യോഗം ആത്യന്തിക ലക്ഷ്യമായിട്ട് മാറും. അതില്ലെങ്കിലും, അതിന് പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു പ്രയാണത്തിലാ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. ഹാലലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന് മുമ്പിൽ വന്നിട്ട് നമുക്കൊന്ന് കർത്താവിനോട് പറയാമോ, കർത്താവേ, എന്റെ എല്ലാ ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്നും എന്നെ ഒന്ന് വിടുവിച്ചിട്ട് എന്നെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് കൊണ്ടുവരണം. ഹാലലൂയ. അതിനു മുമ്പിൽ എനിക്ക്, അതിനു മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും എനിക്ക് ചിറകടിച്ച് ഉയർന്നെന്ന് പറഞ്ഞിട്ട് ആത്മാവിൽ എന്റെ അവകാശത്തെ കണ്ടിട്ട് അതിലേക്ക് നോക്കിയിട്ട് ഇത് ദാനമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ മുകളിൽ പറന്നു നിന്നിട്ട് എനിക്ക് എന്റെ കർത്താവിന്റെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കും, എനിക്ക് എന്റെ കർത്താവിന്റെ ജീവനിൽ നിന്ന് ജീവനിലേക്കും, എനിക്ക് എന്റെ കർത്താവിന്റെ കൃപയിൽ നിന്ന് കൃപയിലേക്കും എനിക്കൊന്ന് പ്രവേശിക്കണം. ഹാലലൂയ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.